2022 ജൂൺ 29 ബുധനാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും സ്വർണക്കടത്തിന്റെ ജ്ഞാനാർത്ഥങ്ങൾ ചികഞ്ഞ് തയ്യാറാക്കിയത് CP ശ്രീഹർഷൻ, വായിക്കുന്നത് BS രാജേഷ്. നവരസങ്ങളിലെ 9 വിരിഞ്ഞില്ലെങ്കിലും ശാന്തം, രൗദ്രം, ഹാസ്യം, ബീഭത്സം എന്നിങ്ങനെ ചിലതെല്ലാം രണ്ടാം ദിനം സഭയിൽ വിരിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തങ്ങളാലാവും വിധം രംഗങ്ങൾ ഭംഗിയാക്കി. സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വിവാദ വെളിപ്പെടുത്തലുകൾ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവന്നു. ഷാഫി പറമ്പിലും മറ്റും കൊണ്ടുവന്ന ആ പ്രമേയ നോട്ടീസ് ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് പെട്ടെന്നായിരുന്നു. ചർച്ച സ്വർണക്കടത്ത് കേസിനെ ചൊല്ലിയാണ്. ഒരു കൂപമണ്ഡൂകം പക്ഷെ പണിപറ്റിച്ചു. മുഖ്യമന്ത്രി കൂപമണ്ഡൂകത്തെ പോലെയെന്ന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് ആക്ഷേപമായി എ.എൻ ഷംസീർ മുതൽ KT ജലീൽ വരെയുള്ളവർ കണ്ടു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരായ മുഖ്യമന്ത്രിയുടെ ആരോപണം തെറ്റിദ്ധരിപ്പിക്കലാണെന്ന് സമർത്ഥിക്കാനുള്ള ആലങ്കാരിക പ്രയോഗമായിരുന്നു അതെന്ന പ്രതിപക്ഷ നേതാവിന്റെ ന്യായീകരണം അവരാരും ഉൾക്കൊണ്ടില്ല. ഗുജറാത്ത് വിഷയത്തിൽ കോൺഗ്രസിനെ പ്രകോപിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. പ്രതിപക്ഷ നേതാവ് ചൂണ്ടയിൽ കുരുത്തു. സ്വർണക്കടത്തിൽ നിന്ന് ഗുജറാത്ത് കലാപത്തിലേക്ക് ചർച്ച കുറച്ചു നേരത്തേക്ക് പരക്കായ പ്രവേശം ചെയ്തത് അങ്ങനെയാണ്. ചർച്ചയ്ക്കിടയിൽ മാത്യു കുഴൽനാടൻ മകൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഗുജറാത്തിലേക്ക് പോയി മുഖ്യമന്ത്രി മറക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഹാസ്യരസത്തിൽ നിന്നും രൌദ്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഭാവമാറ്റം കണ്ണഞ്ചിക്കും വേഗത്തിലായിരുന്നു. ഗുജറാത്തിൽ നിന്നും തിരിച്ചുവന്ന് മാത്യു കുഴൽനാടന് നേർക്ക് അദ്ദേഹം ചീറ്റപ്പുലിയായി. പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ എന്ന ഏജൻസിയുടെ ഡയറക്ടറായിരുന്നയാളെ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ അവരുടെ മെന്ററായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് കുഴൽനാടൻ വാദിച്ചത്. പച്ചക്കള്ളം മനസ്സിൽ വച്ചാൽ മതിയെന്നാണ് രോഷാകുലനായ മുഖ്യമന്ത്രിയുടെ മറുപടി. ആദ്യ ദിവസത്തെ സംഘർഷാന്തരീക്ഷം രണ്ടാം ദിനമില്ലായിരുന്നു. ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം ശാന്തസ്വരൂപരായി സഹകരിച്ചു. ശൂന്യവേളയിൽ സ്വർണക്കടത്തിൽ തട്ടിപ്പിരിയാമെന്ന് ചിന്തിച്ചു കാണണം. അത് ചർച്ചയ്ക്കെടുക്കാൻ മുഖ്യമന്ത്രി സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അതങ്ങനെയായനെ. അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ 1 മണി മുതൽ 3 മണി വരെയാണ് ചർച്ച നിശ്ചയിച്ചതും. 1:30 മണിക്ക് തുടങ്ങി 4:30 അത് അവസാനിച്ചു. തീ ഇല്ലാത്തടത്ത് പുകയുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി സമർത്ഥിച്ചു. എല്ലാറ്റിനും പിന്നിൽ സംഘപരിവാർ താൽപര്യമാണെന്ന് അദ്ദേഹം സമയമെടുത്ത് സ്ഥാപിച്ച് പ്രതിപക്ഷത്തെ നിലം പരിശാക്കാൻ നോക്കി. മുഖ്യമന്ത്രി 58 മിനിറ്റ് പ്രസംഗിച്ചിട്ടും പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യത്തിനും മറുപടി തന്നില്ല എന്നാരോപിച്ച് അവസാനം പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി കലമുടച്ചു. സോളാർ കേസിലെ പരാതി CBIക്ക് വിട്ടതുപോലെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിഷ്കളങ്കമായി ചോദിച്ചു. സോളാർ കേസ് CBIക്ക് വിട്ടത് അന്ന് ആ കേസിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തലുകളും സരിതയുടെ പരാതിയും ഏതാണ്ട് ഒത്തുവന്ന നിലയിലാണ് എന്നതിനാലാണ് മുഖ്യമന്ത്രിയുടെ യുക്തി. തന്റെ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുത്ത മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞാണ് ഷാഫി പറമ്പിൽ തുടങ്ങിയത്. ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾ UDFന്റെ അടുക്കളയിൽ വേവിച്ചെടുത്തതല്ലെന്ന് ഷാഫി പറഞ്ഞു. ആരോപണങ്ങൾ വ്യാജമെങ്കിൽ മാനനഷ്ടക്കേസിന് പോകാത്തത് എന്തുകൊണ്ട്? ആരോപണം ഉന്നയിച്ച ഷാജ് കിരൺ എന്ന അവതാരത്തെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നിങ്ങനെ എന്തുകൊണ്ടെന്ന് ഷാഫി ചോദിച്ചു. ഷാജ് കിരണിനോടൊപ്പം രമേശ് ചെന്നിത്തലയുള്ള ചിത്രം ഉയർത്തിക്കാട്ടിയത് V ജോയിയാണ്. മുഖ്യമന്ത്രിക്ക് ലാൽ സലാം പറയുന്ന ഷാജ് കിരണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് കാട്ടി മറുപടി നൽകിയത് N ഷംസുദ്ദീനും. ഷാഫി പറമ്പിൽ അടുക്കളയിൽ വേവിച്ച ദം ബിരിയാണി അവിടെ ഭക്ഷ്യവിഷബാധയുണ്ടാക്കിയെന്ന് P ബാലചന്ദ്രൻ കണ്ടെത്തി. സ്വർണക്കടത്ത് സിനിമയുടെ 1 ഭാഗം 1 കൊല്ലം ഓടിയപ്പോൾ സാമ്പത്തിക നഷ്ടമാണ് പ്രതിപക്ഷത്തിനുണ്ടാക്കിയതെന്ന് A N ഷംസീർ പറഞ്ഞു. ഭരണവും കിട്ടിയില്ല, സീറ്റും കുറഞ്ഞു. പിണറായിയുടെ രോമത്തിൽ ആരും തൊടില്ലെന്ന ആത്മവിശ്വാസം Thomas K. Thomasനുണ്ടായിരുന്നു. സ്വർണം കടത്തിയ പ്രതികളെ പ്രതിപക്ഷത്തിന് ഇത്ര വിശ്വാസമോയെന്ന് Matthew T. Thomas അതിശയിച്ചു. ഇടതു സ്വതന്ത്രൻ മാത്രമായ തന്നെ ED ചക്ക ചൂഴ്ന്നു നോക്കുന്നത് പോലെ നോക്കിയെങ്കിൽ സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെയാണ് നോക്കുകയെന്ന് പറയേണ്ടതുണ്ടോ എന്നാണ് KT ജലീലിന്റെ ചോദ്യം. അടിയന്തര പ്രമേയം സഭ ചർച്ച ചെയ്ത് തള്ളി. പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടയിൽ ധനാഭ്യർത്ഥന ചർച്ചയുടെ അവശേഷിച്ച ഭാഗം മുങ്ങിപ്പോയി. E. ചന്ദ്രശേഖരൻ പ്രസംഗം മുഴുമിക്കാതെ നിർത്തി. നടപടികൾ പൂർത്തിയാക്കി പെട്ടെന്ന് സഭ പിരിഞ്ഞു.